ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ക്രിസ്തുവിനു വേണ്ടിയുള്ള സമ്പൂർണ്ണ സമർപ്പണത്തെ തടസ്സപ്പെടുത്തുന്നതാണ് ഈ ആകുല ചിന്ത എന്നുള്ളത്.
ശ്രോതാക്കൾക്ക് നമസ്കാരം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അതെ, ജീവനും ശക്തിയുമായ ഈ വചനം നമ്മുടെ സ്വന്ത സാഹചര്യങ്ങളിൽ ഇരുന്ന് പഠിക്കുവാൻ ലഭിക്കുന്ന അവസരം എത്രയോ അനുഗ്രഹകരമാണ്. വളരെ വിലയുറ്റതായ ഈ അവസരത്തെ പ്രയോജനപ്പെടുത്തുന്ന എല്ലാവരോടും ഞങ്ങളുടെ നന്ദിയെ അറിയിക്കട്ടെ. ഇന്നും നമുക്ക് പഠനത്തിലേക്ക് കടക്കാം. ജോർജ് ഫിലിപ്പ് സംസാരിക്കുന്നു. ശ്രദ്ധിച്ചാലും
ഫിലിപ്പ് ലേഖനം നാലാം അധ്യായത്തിന്റെ ആറാം വാക്യത്തിൽ നിന്ന് നാം കണ്ടത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത് എന്നത്രേ. നൂറുകൂട്ടം കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്താകുലം ഉറക്കം തന്നെ നഷ്ടപ്പെടുത്തുന്നു. ഉണർന്നാലോ വിചാരപ്പെടുവാൻ ഓരായിരം കാര്യങ്ങൾ. ഇന്ന് രാവിലെ തന്നെ എത്രയെത്ര കാര്യങ്ങളെക്കുറിച്ച് വിചാരപ്പെട്ട് മനം കലങ്ങി താങ്കൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിൽ നിന്നും ഒരു വിടുതൽ ആഗ്രഹിക്കുന്നില്ലേ? വിടുതൽ, അത് ഈ ഭൂമിയിൽ ഈ ആയുസിൽ സാധ്യമാണോ? ഈ ഭൂമിയിൽ നിന്ന് തന്നെ മാറ്റപ്പെട്ടിട്ട് ഉണ്ടാകൂ എന്നാണോ സുഹൃത്തെ താങ്കൾ പറഞ്ഞത്? എന്നാൽ അങ്ങനെയല്ല. ആവശ്യമില്ലാത്ത ആശങ്കകളെ അകറ്റുവാൻ നല്ലൊരു മാർഗം വിശുദ്ധ പൌലോസ് പറഞ്ഞു തരുന്നു. ഈ വിഷയം കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുവാൻ ആരംഭിച്ചതായിരുന്നു. നാം അത് മുഴുവൻ ചിന്തിച്ചു കഴിഞ്ഞില്ല. ഫിലിപ്പ് ലേഖനം നാലാം അധ്യായത്തിന്റെ ആറാം വാക്യത്തിൽ നിന്ന് നാം കണ്ടത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത് എന്നത്രേ. ഞാൻ പറഞ്ഞു വിചാരപ്പെടുക എന്നാൽ നിർവിചാരിത്വം അല്ല എന്ന്. ക്രിസ്തീയ ജീവിതത്തിൽ വളർച്ചയ്ക്ക് വിഘാതമായിരിക്കുന്ന ഒരു ഘടകമാണ് ആകുല ചിന്ത എന്നതായിരുന്നു നാം കണ്ടുകൊണ്ടിരുന്നത്. ഇതിന് പല കാരണങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഒന്നാമതായി ഞാൻ പറഞ്ഞു തെറ്റായ ചിന്താഭാരത്തെക്കുറിച്ച്. ഈ ലോകപരമായ കാര്യങ്ങളിൽ അധികം ഇടപെടുന്നതിൽ നിന്നും ഉളവാകുന്ന ചിന്താകുലവും ഭാരവും എല്ലായ്പ്പോഴും തെറ്റായിട്ടുള്ളതാണ് എന്ന് ഞാൻ പറഞ്ഞു. ഒരു വ്യക്തി ഈ ലോകപരമായ കാര്യങ്ങളിൽ അധികമായി വ്യാപൃതനാവുമ്പോൾ അവന് സ്വർഗീയമായതിനെക്കുറിച്ചും നിത്യമായതിനെക്കുറിച്ചും ചിന്തിക്കുവാൻ സമയം ലഭിക്കുന്നില്ല എന്നതാണ് സത്യം. മനുഷ്യരുമായി അധിക സമയം അവൻ ചെലവഴിക്കുന്നുണ്ടായിരിക്കാം, എന്നാൽ ദൈവവുമായി സമയം ചെലവഴിപ്പാൻ അവൻ അവസരം ലഭിക്കാതെ പോകുന്നു. മനുഷ്യരോട് പറയുവാനായി അവന് പല കാര്യങ്ങളുണ്ടായിരിക്കാം, എന്നാൽ ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ അവന് സമയം ലഭിക്കുന്നില്ല. ഈ ലോകപരമായ അവന്റെ ഇടപെടൽ അതിൽ തന്നെ തെറ്റായിട്ടുള്ളതല്ലെങ്കിൽ തന്നെയും ഏറ്റവും ഉത്തമമായത് അതായിരിക്കില്ല. രണ്ട്, ഭാവിയെക്കുറിച്ചുള്ള ആകുല ചിന്ത തെറ്റായിട്ടുള്ളതാണ്. അത് അന്ധമായതിനാലാണ് തെറ്റാണെന്ന് പറയുവാൻ കാരണം. ലോകത്തിൽ ദൈവത്തിന്റെ പ്രവർത്തനം എപ്രകാരമെന്ന് കാണുവാൻ സാധിക്കാത്തതുകൊണ്ടത്രേ ഭാവിയെക്കുറിച്ച് ഒരാൾ ആകുല ചിന്തയുള്ളവനായിത്തീരുന്നത്. പറവകളെയും വയലിലെ ചെടികളെയും ദൈവം സംരക്ഷിക്കുന്നുവെങ്കിൽ നിശ്ചയമായും അവൻ മനുഷ്യനെക്കുറിച്ചും ചിന്തയുള്ളവരാണില്ലേ? മത്തായിയുടെ സുവിശേഷം ആറാം അധ്യായത്തിന്റെ 25 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ ഇത് തെളിയിക്കുന്നതാണ്. കർത്താവ് അതിനുവേണ്ടി പറഞ്ഞിട്ടുള്ള വാക്യങ്ങളാണവ. ഭാവിയെക്കുറിച്ച് ആകുല ചിന്തപ്പെടുന്നത് പ്രയോജനരഹിതമായതുകൊണ്ടും അത് തെറ്റാണെന്ന് പറയുവാൻ കഴിയും. അത് അന്ധമാണ്. അതുകൊണ്ടാണ് സാധു കൊച്ചുഞ്ഞുപദേശി പാടിയത്, ആരുമെനിക്കില്ലെന്നു ഞാൻ ഏകനായി തീർന്നുവെന്നും മാനസത്തിൽ ആദിപൂണ്ട് അന്ധനായിത്തീരുവാൻ നീ എന്നെ അനുവദിക്കരുത് എന്ന്. വിചാരപ്പെടുന്നത് കൊണ്ട് യാതൊന്നും നേടുവാൻ കഴിയയില്ല. ആകുല ചിന്ത അവിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടും അത് തെറ്റായ കാര്യമാണ്. ആകുല ചിന്ത ഒരു മനുഷ്യനെ പ്രതികൂലങ്ങളെ അതിജീവിക്കുവാൻ കഴിയാത്തവനാക്കി തീർക്കുന്നു. പ്രതികൂലത്തെ അഭിമുഖീകരിക്കുവാൻ ഒരു വ്യക്തിയെ ആകുല ചിന്ത സഹായിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് അവനെ ബലഹീനനാക്കി തീർക്കുകയേ ചെയ്യുകയുള്ളൂ. തന്മൂലം തനിക്ക് ശരിയായി ക്രിയാത്മകമായി ചിന്തിച്ച് പ്രവർത്തിപ്പാൻ സാധിക്കാതെ വരുന്നു. മൂന്നാമതായി, അനിവാര്യമല്ലാത്ത കാര്യങ്ങൾക്കു വേണ്ടി ശക്തിയും കഴിവുകളും വ്യയം ചെയ്യേണ്ടി വരുമ്പോൾ ആകുല ചിന്ത തെറ്റാണ്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ മാർത്ത തെറ്റുകാരിയായിത്തീരുന്നത്. ലൂക്കോസിന് സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 41-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നു. ഒരു വലിയ ഭോജനമല്ല ആ സമയത്ത് കർത്താവിന് ആവശ്യമായിരുന്നത്. കർത്താവ് ബെഥാനിയയിലെ മറിയയുടെയും മാർത്തയുടെയും ഭവനത്തിൽ ചെല്ലുമ്പോൾ അവൻ ക്രൂശിനോട് വളരെ അടുത്തായിരുന്ന ഒരു സമയത്തായിരുന്നു. ക്രൂശ് അഭിമുഖീകരിക്കുന്നതിന് മുൻപ് അല്പസമാധാനമായിരുന്നു യേശു കാംക്ഷിച്ചിരുന്നത്. ഇന്ന് അനേകരും ചിന്തിക്കുന്നത് ലോകപ്രകാരം എന്തെങ്കിലുമൊക്കെ വാരിക്കോരി കൊടുത്താൽ മനുഷ്യർ തൃപ്തരാകും എന്നാണ്. ഞാൻ പറയട്ടെ, ആവശ്യമില്ലാത്ത ആകുല ചിന്തയിൽ നാം അങ്ങനെ ചിന്തിച്ച് ഭാരപ്പെട്ടു പ്രവർത്തിക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഒരു വലിയ പങ്ക് ആളുകൾക്കും ആവശ്യം ഭൗതികമായ എന്തെങ്കിലുമുള്ള ഒരു സമൃദ്ധിയല്ല, പിന്നെയോ വിചാരപ്പെടലിൽ നിന്നുള്ള ഒരു വിടുതലാണ്. തെറ്റായ ചിന്താഭാരത്തെക്കുറിച്ച് നോക്കുമ്പോൾ നാലാമതായി നാം കാണുന്നത്, തെറ്റായ ആളുകളെ ഇപ്രകാരം പ്രീതിപ്പെടുത്താം എന്ന് ചിന്താകുലമുള്ളവരായി തീരുന്നതും തെറ്റാണ്. 1 കൊരിന്ത്യർ 7:32-34 വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ, നാം മനുഷ്യരെ പ്രസാദിപ്പിപ്പാനല്ല ദൈവത്തെ പ്രസാദിപ്പിപ്പാനത്രേ നോക്കേണ്ടത്. ഒരു വ്യക്തി ദൈവത്തെ ഭയപ്പെടുന്നുവെങ്കിൽ അവൻ യാതൊരു മനുഷ്യനെയും ഒരിക്കലും ഭയപ്പെടുകയില്ല. ഭാരം താൻ തന്നെ വഹിച്ചുകൊണ്ട് നടക്കുവാൻ ശ്രമിക്കുന്നത് അഹങ്കാരമാകുന്ന പാപത്തിന് തുല്യമാണ്. എല്ലാവിധമായ ചിന്താകുലങ്ങളും യഥാർത്ഥ സൌമ്യതയ്ക്കെതിരാണ്. അപ്രകാരമുള്ള സാഹചര്യങ്ങളിൽ ആകുല ചിന്തപ്പെടുക എന്നാൽ അഹങ്കാരിയായിത്തീരുക എന്നാണ് അർത്ഥമാകുന്നത്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ക്രിസ്തുവിനു വേണ്ടിയുള്ള സമ്പൂർണ്ണ സമർപ്പണത്തെ തടസ്സപ്പെടുത്തുന്നതാണ് ഈ ആകുല ചിന്ത എന്നുള്ളത്. ദൈവത്തെ കൂടാതെ സ്വയമായി കാര്യങ്ങൾ നിർവഹിക്കാമെന്ന പരിപാടിയാണ് ആകുല ചിന്തയിലേക്ക് നയിക്കുന്നത്. നാശത്തിനു മുമ്പേ ഗർവം, വീഴ്ചയ്ക്കു മുമ്പേ ഉന്നതഭാവം എന്നത്രേ സദൃശവാക്യങ്ങൾ 16-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. ദൈവം വേണ്ട വിധത്തിൽ നമുക്കായി ചിന്തിക്കുകയും കരുതുകയും ചെയ്തിട്ടില്ല എന്ന് മനുഷ്യൻ തന്റെ അഹങ്കാരത്തിൽ ചിന്തിക്കുന്നു. ആത്മീയ ശൂന്യത അഥവാ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലുള്ള സംശയം കാരണമാണ് യഥാർത്ഥത്തിൽ ആകുല ചിന്ത ഉളവാകുന്നത്. അധികമായി ആകുല ചിന്തയുള്ള ഒരാൾക്ക് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം അനുഭവിക്കുന്നതിനോ ക്രിസ്തീയ ജീവിതത്തിലെ സന്തോഷം അനുഭവിക്കുന്നതിനോ കഴിയുകയില്ല. എന്നാൽ ചിന്താഭാരപ്പെടുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും ക്രിസ്തു തന്റെ അടുക്കലേക്ക് ആഹ്വാനം ചെയ്യുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന്. ആകുല ചിന്തയിൽ നിന്നും വിടുതൽ പ്രാപിക്കുന്നതിനുള്ള പോം വഴി ഒരു വ്യക്തി തന്നെ തന്നെയും സകല കാര്യങ്ങളും ദൈവത്തിൽ സമർപ്പിക്കുക എന്നതാണ്. 1 പത്രോസ് 5:7 ഞാൻ വായിച്ചതായിരുന്നല്ലോ. അവിടെ നാം വായിക്കുന്നത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഫിലിപ്പിലേഖനം 4:6 നാം വായിച്ചത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. ജീവിത പ്രശ്നങ്ങളെ നാം തനിയേ അല്ല ദൈവത്തോടുകൂടെ അഭിമുഖീകരിക്കുകയാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കുകയാണ് ആകുല ചിന്തയ്ക്കുള്ള പ്രതിവിധി. നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ എന്ന് പത്രോസ് പറയുന്നു. ഇത് ഒരിക്കലായി മനഃപൂർവ്വം ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. ഇത് ചെയ്താൽ നല്ലതെന്നല്ല, ചെയ്യേണ്ടത് ആവശ്യമാണ്, അത്യാവശ്യമാണ്. 55-ാം സങ്കീർത്തനത്തിന്റെ 22-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ഭാരമെന്ന് ഏകവചനത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നതിനാൽ ഒറ്റപ്പെട്ട ഓരോ സാഹചര്യങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട്. നാം അങ്ങനെയുള്ള ഓരോ സമയത്തും നമ്മുടെ ഓരോ ഭാരവും ഇട്ടുകളകയല്ല ഒരിക്കൽ എന്നേക്കുമായി നമ്മുടെ സകല ഭാരവും ചിന്താകുലവും കർത്താവിൽ ഇടുവാൻ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. ക്രിസ്തുവിനെ കൂടാതെ ഒരു വ്യക്തിക്ക് തന്റെ ചിന്താകുലത്തിൽ നിന്നും മോചനം നേടുവാൻ ഒരിക്കലും കഴിയുകയില്ല സുഹൃത്തെ. ഈ കാര്യം നാം ഓർക്കണം. എന്നാൽ നാം ക്രിസ്തുവിനോടൊപ്പം ഒരു നുഖത്തിൻ കീഴിലാണ്. ഒത്തുചേർന്നുള്ള പ്രവർത്തന ബന്ധം ക്രിസ്തുവുമായി നമുക്കുണ്ട്. അപ്പോൾ അസാധ്യ കാര്യങ്ങൾ സാധ്യമായിത്തീരുന്നു. അപ്രകാരം ആകുല ചിന്തയിൽ നിന്നും വിടുതൽ നേടുന്നത് ഒരു വലിയ പദവി എന്ന് മാത്രമല്ല, നമ്മിൽ താഴ്മയുടെയും വിനയത്തിന്റെയും മനോഭാവം ഉളവാകുകയും ചെയ്യുന്നു. പ്രശ്നങ്ങളോടുള്ള വിവേകശൂന്യമായ മനോഭാവമല്ല പിന്നെയോ സകല സാഹചര്യങ്ങളും കർത്താവായ യേശുവിന്റെ തോളിൽ മനഃപൂർവ്വമായി ഇടുന്ന പ്രവൃത്തിയാണത്. കോളിലക്കങ്ങളുടെ മധ്യത്തിൽ കർത്താവ് സമാധാനം അനുഭവിച്ചതായി കാനായിലും ബെഥാന്യയിലും ലാസറിന്റെ ഭവനത്തിലും എല്ലാം നാം കാണുന്നു. നമുക്ക് അവനിൽ ആശ്വാസവും സമാധാനവും കണ്ടെത്തുവാൻ കഴിയും എന്നത് ആശാവഹമായ കാര്യമത്രേ. അവൻ നമുക്കായി കരുതുന്നു. അവൻ നമ്മെക്കുറിച്ച് ചിന്തയുള്ളവനാണ്. അവൻ നമ്മുടെ ചെറുതും വലുതുമായ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധയുള്ളവനാണ്. അതത്ര നമ്മുടെ ഭാരം കർത്താവിന്മേൽ ഇടുവാനുള്ള അടിസ്ഥാനം, പ്രോത്സാഹനം ഇല്ലേ? നമ്മെ സ്നേഹിക്കാത്ത, നമുക്കുവേണ്ടി കരുതാത്ത ഒരു വ്യക്തിയോട് നമ്മുടെ കാര്യങ്ങൾ പറയുന്നതിൽ നാം ഒരിക്കലും താൽപര്യമുള്ളവരായിരിക്കില്ല. എന്നാൽ നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. നാം ഇറക്കി വെക്കുന്ന ഭാരമെല്ലാം അവൻ സ്വീകരിക്കുമെന്നതിന്റെ ഉറപ്പത്രേ അവന് നമ്മോടുള്ള കരുതൽ. കെരീത് തോട്ടിലെ വെള്ളം വറ്റിപ്പോകുന്നത് കണ്ടപ്പോൾ പ്രവാചകൻ ഏലിയാവ് ചിന്താഭാരപ്പെട്ടില്ല എന്ന് ഏലിയാവിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതെ, അവൻ നോക്കിയിരിക്കുമ്പോൾ ആ വെള്ളം വറ്റുന്നു. ഇന്നയോളം തന്നെ നടത്തിയ ദൈവം മേലിലും അത്ഭുതകരമായി നടത്തുവാൻ മതിയായവനാണെന്ന് ഏലിയാവിന് അറിയാമായിരുന്നു. താൻ ഇനിയും പോകുന്ന സാഹചര്യം ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ ഭാരമേറിയതാകുന്നു, പ്രതീക്ഷയ്ക്ക് വക നൽകാത്തതാകുന്നു എന്ന് ഏലിയാവിന് അറിയാമായിരുന്നിട്ടും അവൻ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഇങ്ങനെയൊരു ഉറപ്പ് താങ്കൾക്ക് താങ്കളുടെ ജീവിതത്തിലുണ്ടോ? താങ്കൾക്ക് വേണ്ടി കരുതുകയും താങ്കളുടെ ഭാരം ചുമക്കുകയും ചെയ്യുവാൻ തയ്യാറുള്ള ഒരു യേശുവിനെ താങ്കൾ കണ്ടുമുട്ടിയിട്ടുണ്ടോ? അവിടുന്ന് വാഗ്ദാനം ചെയ്യുന്ന സമാധാനവും ആശ്വാസവും താങ്കൾ അനുഭവിക്കുന്നുണ്ടോ? ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുകയില്ല എന്ന് ചിന്തിക്കരുത്. എന്നാൽ പ്രശ്നത്തിന്റെ നടുവിൽ കാറ്റിൽ ഉലഞ്ഞാടുന്ന മരക്കൊമ്പിൽ ഇരുന്നു കൊണ്ട് പാട്ടുപാടുന്ന പക്ഷിയെപ്പോലെ അവൻ ദൈവത്തിൽ ആശ്വാസം കണ്ടെത്തും. സകല പ്രതിസന്ധികളെയും മുൻപിൽ കണ്ടുകൊണ്ട് ഹബക്കൂക്ക് പ്രവാചകൻ ഇപ്രകാരം പാടി: അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവുമരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കയില്ല, ആട്ടിൻകൂട്ടം തോട്ടത്തിൽ നിന്നും നശിച്ചുപോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കയില്ല, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. അമിതമായ ചിന്താഭാരം ശരിയല്ല എന്നും അതിനുള്ള പ്രതിവിധി നമ്മുടെ ഭാരവും ചിന്തയും എല്ലാം യേശുക്രിസ്തുവിൽ ഇടുകയാണെന്നും അപ്രകാരം ജീവിതത്തിൽ സമാധാനവും ആശ്വാസവും പ്രാപിപ്പാൻ കഴിയുമെന്നും നമുക്കറിയാം. എങ്കിലും പലരും തങ്ങളുടെ ഭാരവും വഹിച്ചുകൊണ്ടാണ് നടക്കുന്നത്. കർത്താവിനെ എന്തിനു ഭാരപ്പെടുത്തുന്നു എന്ന ചിന്തയായിരിക്കും അവർക്കുള്ളത്. ആകുല ചിന്തയും കൊണ്ട് നടന്നേ പറ്റൂ എന്ന് സുഹൃത്തെ താങ്കൾ ചിന്തിക്കുന്നുവെങ്കിൽ താങ്കൾക്കായി ശരിയായ രീതിയിലുള്ള ചിന്തയുമുണ്ട് എന്ന് മറക്കരുത്. എത്ര അത്ഭുതകരമാണ് നമ്മുടെ സകല ഭാരവും അവന്റെ മേലിടുന്നത്. എന്നാൽ താങ്കൾക്കായി ചില ശരിയായ ചിന്ത ഞാൻ പറയാം. ഒന്ന് കൊരിന്ത്യർ 12:25 വാക്യത്തിൽ നാം വായിക്കുന്നു: ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി ദൈവം കുറവുള്ളതിന് അധികം മാനം കൊടുത്തുകൊണ്ട് ശരീരത്തെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. നമുക്ക് തമ്മിൽ തമ്മിൽ കരുതലും ചിന്തയും ഉണ്ടായിരിക്കേണ്ടതാണ്. അത് ശരിയായ ചിന്തയാണ്. മറ്റുള്ളവരുടെ ചിന്താഭാരത്തിൽ പങ്കുവെക്കുന്നതിൽ കൂടി ഒരാൾക്ക് തങ്ങളുടെ തന്നെ ആകുല ചിന്തയിൽ നിന്ന് മോചനം നേടുവാൻ സാധിക്കും. നാം നമ്മുടെ തന്നെ കാര്യങ്ങളെയും പ്രശ്നങ്ങളെയും കുറിച്ച് ചിന്തിക്കുന്നതിലുപരി മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എങ്കിൽ അതേക്കുറിച്ച് ചിന്തയുള്ളവരായാൽ ജീവിതം ധന്യമായിത്തീരും. അതിന് ശ്രമിച്ചിട്ടുണ്ടോ? പലപ്പോഴും നമുക്ക് നമ്മുടേതായ വൃത്തത്തിന് വെളിയിൽ ചിന്തിപ്പാനോ പ്രവർത്തിപ്പാനോ ഒന്നിനും സാധിക്കുന്നില്ല എന്നതല്ലേ നമ്മുടെ പ്രശ്നം? സഹവിശ്വാസികളുടെ കാര്യത്തിൽ ചിന്തയുള്ളവരായിരിക്കുന്നത് പ്രത്യേകം ശരിയായ കാര്യമത്രേ. ഫിലിപ്പിലേഖനൻ 2:20 ഇരുപതാം വാക്യത്തിൽ നാം വായിച്ചത് നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യചിത്തനായി എനിക്ക് മറ്റാരുമില്ല എന്നത്രേ. ഫിലിപ്പിയിലെ വിശ്വാസികളുടെ ആവശ്യങ്ങളിൽ ചിന്തയും കരുതലും ഉള്ളവനായിരുന്ന തിമത്യോസ് ഒരു വിശ്വാസി പ്രയാസം അനുഭവിക്കുമ്പോൾ സഹവിശ്വാസിക്ക് എങ്ങനെ പ്രവർത്തിക്കുവാൻ സാധിക്കുമെന്നതിന്റെ ഉത്തമ മാതൃകയാണ്. അതെ, അങ്ങനെയൊരു വിശ്വാസി പ്രയാസമനുഭവിക്കുമ്പോൾ സഹവിശ്വാസിക്ക് ഒരിക്കലും സന്തോഷമായിരിക്കാൻ സാധിക്കില്ല. സന്തോഷമെന്നതുകൊണ്ട് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത് പുറമെയുള്ള കാര്യമാണ്. തീർച്ചയായും എല്ലാ സാഹചര്യത്തിലും ഒരു വിശ്വാസി സന്തോഷമുള്ളവനായിരിക്കും, ഉള്ളവളായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. വേറൊന്ന്, ക്രിസ്തുവിന്റെ സഭയെക്കുറിച്ച് ചിന്തയും ഭാരവും ഉണ്ടായിരിക്കേണ്ടത് ശരിയായ കാര്യമാണ്. എനിക്ക് ദിവസേന സകല സഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുമുണ്ട് എന്ന് പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യർ 11:28 പറയുന്നുണ്ട്. സർവ്വസഭകളെയും കുറിച്ച് ചിന്താഭാരമുള്ളവനായിരിക്കുക എന്നത് പൗലോസിന്റെ പദവിയായിരുന്നു. നമുക്ക് ക്രിസ്തുവിന്റെ സഭയെക്കുറിച്ച് ചിന്തയും ഭാരവും ഉണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, നാം തെറ്റായ പ്രവണതകളിൽ തെറ്റായ കാര്യങ്ങളിൽ ഭാരപ്പെട്ട് ഒരിക്കലും നമ്മുടെ സമയം കളയരുത്. എന്നാൽ ശരിയായ വിധത്തിലുള്ള ഭാരം എപ്പോഴും നമുക്ക് പ്രയോജനം ചെയ്യും. തെറ്റായ പ്രവണതകളെ എങ്ങനെ നേരിടാം എന്ന് നാം ചിന്തിച്ചു. നമുക്കെല്ലാം നമ്മുടെ ജോലിയിലും നമ്മുടെ ഭവനത്തിലും സ്കൂളിലും കോളേജിലും എല്ലാം ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളുണ്ട്. എന്നാൽ പൗലോസിന് നമ്മോട് പറയുവാനുള്ള നിർദ്ദേശം നമ്മുടെ ചിന്താകുലങ്ങളെ പ്രാർത്ഥനയാക്കി മാറ്റുക എന്നതത്രേ. മനോഹരമാണല്ലേ? താങ്കൾക്ക് ചിന്താകുലം കുറയ്ക്കണോ? എങ്കിൽ കൂടുതൽ പ്രാർത്ഥിക്കുക. എപ്പോഴെങ്കിലും വിചാരപ്പെടുവാൻ ആരംഭിച്ചാൽ അതവിടെ ഉടനെ നിർത്തിയിട്ട് പ്രാർത്ഥിക്കുവാൻ ആരംഭിക്കുക. അതിന് മൂടില്ല എന്ന് നമ്മൾ പറയുമില്ലേ. ഓ, ഞാൻ ശ്രമിച്ചു, പക്ഷേ അന്നേരവും പ്രശ്നമാണ് തലയിൽ നിറഞ്ഞു നിൽക്കുന്നത്. അനേകം ആളുകൾ ആകുല ചിന്തയിൽ നിന്നും വിടുതൽ പ്രാപിപ്പാനായി മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമകളായിത്തീരുന്നു. എന്നാൽ എന്റെ അടുക്കൽ വരിക, ഭാരം എന്റെ മേലിടുക, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരും എന്ന കർത്താവിന്റെ വാക്കുകളിൽ വിശ്വസിപ്പാനും പരിശോധിച്ചു നോക്കുവാനും അവർ തയ്യാറാകുന്നില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ ഭാവിയെക്കുറിച്ച് ചിന്താകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണോ? കുട്ടികളുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം, തൊഴിൽ, പുരോഗതി, കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന കടഭാരം, രോഗം മുതലായവയെക്കുറിച്ച് ചിന്താഭാരപ്പെട്ട് കഴിയുന്ന പ്രിയ സഹോദര, എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദരി, നിങ്ങളുടെ ചിന്താകുലങ്ങളെ ഏറ്റെടുക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത ഒരു യേശു ജീവിക്കുന്നു. താങ്കളുടെ ആകുല ചിന്തകളും ഭാരങ്ങളും ആയി താങ്കൾ യേശുവിന്റെ അടുത്തേക്ക് കടന്നില്ലുക. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുക. അവൻ നിങ്ങൾക്ക് വിടുതലും ആശ്വാസവും നൽകും. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക എത്രേ വേണ്ടത്. സകലത്തെക്കുറിച്ചും നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ സകല കാര്യങ്ങളും ദൈവത്തോട് പറയണം എന്നർത്ഥം. ഒന്നും വിട്ടുകളയരുത്. എനിക്ക് തോന്നുന്നു ഈ വിഷയത്തെക്കുറിച്ച് നാം അടുത്ത ക്ലാസ്സിലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിനു മുൻപ് നമുക്ക് നമ്മെ തന്നെ ഒന്ന് സ്വയപരിശോധന ചെയ്യാം. വിചാരപ്പെടൽ വന്നപ്പോൾ, ഭാരപ്പെടുത്തുന്ന പ്രശ്നങ്ങൾ നമ്മുടെ തലയിൽ കയറിയപ്പോൾ നാം എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്തത്? എങ്ങനെയാണ് അതിനെ ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദൈവത്തിലുള്ള ആശ്രയം അത് കൂടുതൽ ദൃഢീകരിക്കുന്നതിന്, കൂടുതൽ ഉറപ്പാക്കുന്നതിന് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മെ സഹായിച്ചോ? അതോ തെറ്റായ വിചാരപ്പെടലിൽ നാം താണുപോയോ? ഒരു നിമിഷം നമുക്ക് നമ്മെ തന്നെ ഈ വിഷയത്തിൽ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. പ്രാർത്ഥിച്ചാൽ മതി, ദൈവം നമ്മെ സഹായിപ്പാൻ നമ്മുടെ കൂടെയുണ്ട്. അത് അവന്റെ വാഗ്ദത്തമാണ്. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, അവിടുത്തെ വചനം ഞങ്ങൾക്ക് തരുന്നതിനായി സ്തോത്രം. അവിടുത്തെ വചനം അനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അനേക സത്യങ്ങൾ ഞങ്ങൾക്കറിയാം, എന്നാൽ പ്രാവർത്തിക ജീവിതത്തിൽ അവ കൊണ്ടുവരുവാൻ ഞങ്ങൾ പാടുപെടുകയാണ്. നല്ല ഒരു ഉദാഹരണമായി ഈ വിചാരപ്പെടലിനെ ഈ ദിവസങ്ങളിൽ നീ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുന്നുവല്ലോ കർത്താവെ. വിചാരപ്പെടുന്ന ആ പ്രവണത ഞങ്ങളിൽ നിന്ന് മാറുവാൻ അവിടുന്ന് സഹായിക്കണമേ. അങ്ങയിൽ പൂർണ്ണമായി ആശ്രയിപ്പാൻ അവിടുന്ന് ഒരുക്കണമേ. തിരുഹിത പ്രകാരം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിന്റെ വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ എഴുതിയാലും ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9474776738 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
എന്റെ പ്രാണസഹി യേശുവേ എന്നാരംഭിക്കുന്ന ഈ ഗാനം വീണ്ടും കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത് ജാസ്മിൻ തോമസ്, കോട്ടയം. Thank you.
കൽപ്പ